SBS റേഡിയോ.
ഇന്ത്യയിൽ പൂനെ ആസ്ഥാനമാക്കി 4 സംസ്ഥാനങ്ങളിൽ നിരാലംബർക്കായി സഹായവും പരിചരണവും ഒരുക്കുന്ന മെഹർ ട്രസ്റ്റിൻ്റെ സ്ഥാപകയായ സിസ്റ്റർ ലൂസി കുര്യൻ ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വേൾഡ് ബുദ്ധിസ്റ്റ് കോൺഫറൻസിൽ സംസാരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. സിസ്റ്റർ ലൂസി കത്തോലിക്ക സഭയിലെ ഹോളി ക്രോസ് കന്യാശ്രീ സമൂഹത്തിൽപ്പെടുന്നു. ഇന്ത്യയിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ സിസ്റ്റർ ലൂസിയുടെ സംഭാവനകൾ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നാരി ശക്തി പുരസ്കാരം ഉൾപ്പെടെ അനവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് സിസ്റ്റർ ലൂസി കുര്യൻ. SBS മലയാളവുമായി ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ സിസ്റ്റർ ലൂസി സംസാരിച്ചു. നമസ്കാരം സിസ്റ്റർ ലൂസി കുര്യൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ഓസ്ട്രേലിയയിലെ ഈ സന്ദർശനം എന്തിന്റെ ഭാഗമായിട്ടാണ്?
I was invited by the Buddhist organization which is called Sakyadita conference. It was their 16th international conference and I was called to speak there. അത് അവരുടെ ഈ ഒരു ബുദ്ധിസ്റ്റിന്റെ ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു. അപ്പം പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വേക്ക് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് അവര്. മോസ്റ്റ് ഓഫ് ദ നൺസ് വന്നത് ഈസ്റ്റേൺ കൺട്രിയിൽ നിന്നായിരുന്നു, ലൈക്ക് ചൈന, തൈവാൻ, കൊറിയ, ഇന്ത്യ, ശ്രീലങ്ക, അങ്ങനെ വിയറ്റ്നാം ആൻഡ് മെനി 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 കൺട്രീസ്. മഹേറിന്റെ വർക്ക് അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതിനായിട്ട് അവരെന്നെ വിളിച്ചതായിരുന്നു.
സിസ്റ്റർ ലൂസി മെഹർ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയാണല്ലോ. സിസ്റ്റർ ലൂസി, SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? കൂടുതലൊരു വ്യക്തത ലഭിക്കാനായി ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്.
ഐ ആം ദ ഫൗണ്ടർ ഡയറക്ടർ. ഞാൻ ഈ റോട്ടി എന്നുള്ള സ്ഥലക്ക് ശരിയില്ലാത്തൊരു റോട്ടി എന്ന് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ, പിന്നെ ഡസ്റ്റ്ബിൻ എന്നൊക്കെ പെറുക്കി തിന്നേ, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ രക്ഷിക്കും, തെണ്ടി നടക്കുന്ന പിള്ളേരെയൊക്കെ രക്ഷിക്കും, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വിൽക്കാൻ കൊടുത്തിരിക്കുന്ന പിള്ളേരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരും. അങ്ങനെ ഒത്തിരി പിള്ളേർ, ഇപ്പം 920 പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട്. അതിന് 120 ആണുങ്ങളുണ്ട്, 3 വീടുണ്ട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട്. 1997 ആദ്യം ഉള്ളൊരു വീടുണ്ടാക്കി ഇവർക്ക് വേണ്ടിയിട്ട്. നൗ ഐ ഹാവ് 46 വീടുണ്ട് in 4 states of India. Main houses all are in Maharashtra because njan Maharashtra lana thodangiyathu. Adu kazhinjathu shesham njan Kerala, Jharkhand, Calcutta angane pala salathayittana ippa thodangirikkunnu. Ippa 46 veedu undu.
Sister Lucy, sthreegalude shaktheekaranathinu vendiyulla sisterude pravarthanangalkku Indian sarkar Nari Shakti Puraskaram sisterinu nalgiyundayi. ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവകാശങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്?
When I look at India, you know, among the educated lot, a lot of change has taken place. But I am working in the interior villages of India. അപ്പൊ അവിടെ ഇനിയും ഒരുപാട് പുരോഗമിക്കാനുണ്ട്. കാരണം വിദ്യാഭ്യാസം തീരെ കുറവാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് വെരി ലോ സ്റ്റാൻഡേർഡ്. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെയല്ല. നമ്മുടെ കേരളത്തിൽ പിന്നെയും നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം നമ്മൾ പ്രധാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള നോർത്ത് ഇന്ത്യയിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തായിട്ടും ഇനിയും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. കാരണം അവരിപ്പോഴും അവർ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി ഓടുന്നവരാണേ അതിനു വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് വിദ്യാഭ്യാസം മാത്രമേ ഇതായിട്ട് കൊടുക്കുന്നുള്ളു. പ്രത്യേകിച്ച് ഫോർ ദ ഗേൾ ചിൽഡ്രൻ, ദേ ഡോണ്ട് പേ മച്ച് അറ്റൻഷൻ. ബട്ട് ലോട്ട് ഓഫ് ചേഞ്ച് ഈസ് ടേക്കിംഗ് പ്ലേസ് എവറിവേ. ബട്ട് ഒരുപാട് ഇനിയും അവർക്ക് വേണ്ടി ജോലി ചെയ്യാനുണ്ട് നമുക്ക്.
സിസ്റ്റർ ലൂസി, മെഹർ എന്ന സംഘടന തുടങ്ങാനിടയായതൊരു പ്രത്യേക സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു ഒരു ദുരന്തം നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ ഇടയാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിവരിക്കാൻ കഴിയുമോ, എങ്ങനെയായിരുന്നു എന്നുള്ളത്?
When I was living within the convent, you know, the rules and regulations of the convent, a woman came to me asking for shelter. ആശ്രയം തേടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ എനിക്ക് അന്ന് മഠത്തിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഇടയിൽ ഇത് ആ സ്ത്രീക്ക് കടക്കാനായിട്ടൊരു ഇട വേണമെന്നും പറഞ്ഞോണാണ് എന്നെ വന്നത്, എൻ്റെ അടുത്ത് വന്നത്. ഒരു രാത്രി എനിക്ക് കടക്കാൻ എവിടെയെങ്കിലും സ്ഥലം തരണം എന്നും പറഞ്ഞ്. അപ്പം എനിക്കത് കൊടുക്കാനുള്ള പിന്നെ അനുവാദം ഇല്ലായിരുന്നു. ഞാൻ ആ സ്ത്രീനെ മടക്കി തിരിച്ചുവിടേണ്ട വന്നു. കാരണം ഓൾസോ ഈ ദിസ് വുമൻ ഷി വാസ് 7 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ സഹായിക്കേണ്ടതെന്ന് എനിക്കും മനസ്സിലായില്ല. ഞാൻ ആ സ്ത്രീനെ തിരിച്ചുവിട്ടു. അന്ന് രാത്രി തന്നെ അവർ രണ്ടു ആയിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായി കാണും, ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ. ഇന്താ ആ ദേഷ്യത്തിന് ആ അവളുടെ ഹസ്ബൻഡ് ഹി പോഡ് മണ്ണെണ്ണ ഒഴിച്ചു അതിനെ ഓട്ടിക്കോല് ഹി ബേൺഡ്. അപ്പം ഈ ഇത് സംഭവം നടന്നത് ഞങ്ങളുടെ മഠത്തിന്റെ തൊട്ടരികിലായിരുന്നു. അപ്പൊ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് ഞാനും ഓടിച്ചെന്ന് തന്നെ പറ്റുന്നേ നോക്കിയിട്ട് അന്നേരാണ് എനിക്ക് മനസ്സിലായത് ഈ ആശ്രയം തേടി വന്ന സ്ത്രീയാണ് കത്തുന്നെന്നുള്ളത്. അങ്ങനെ അവിടെ അടുത്തുണ്ടായിരുന്ന ഇറ്റ് വാസ് എ സ്ലം, സോ പിന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന എല്ലാവരുടെയും കൂടെ ഞങ്ങൾ വെള്ളം കോരി ഒഴിച്ചു അതിനെ പിന്നെ രക്ഷിക്കാനായിട്ട് നോക്കി. പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ ഒരു ഞങ്ങൾക്കാർക്കും സ്വന്തമായിട്ടുള്ളൊരു കാറില്ലായിരുന്നു. ആരും അവിടെയുള്ള ഇൻ ദ സ്ലം നോ നോബഡി ഹാഡ് എനി കാർ ഓർ എനിത്തിങ് അങ്ങനെ ഒത്തിരി സമയം പോയി പുള്ളി കയറ്റി ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനായിട്ട്. ആശുപത്രിയിൽ എത്തിച്ചുകഴിഞ്ഞപ്പം ഡോക്ടർ പരിശോധിച്ചതിനോട് പറഞ്ഞു, സിസ്റ്റർ ദിസ് ലേഡി ഈസ് ഓൾറെഡി 90% വാട്ട് യു കോൾ ബേൺഡ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടർ ദിസ് ലേഡി ഹു കെയിം ടു മീ ഷി വാസ് 7 മാസം ഗർഭിണിയായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഈ കൊച്ചിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്നെ നിർബന്ധിച്ചു, ഐ വോണ്ട് ടു സീ ദ ബേബി. അങ്ങനെ പറഞ്ഞ് ഞാൻ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയി എന്റെ കൈ കിട്ടിയിട്ട് ഒരു വെന്തുപോയ ഒരു കൊച്ചായിരുന്നു, പൊള്ളിപ്പോയ. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഒത്തിരി എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു. എനിക്ക് തന്നെ തിരിഞ്ഞില്ല ഞാൻ എന്താ ചെയ്യുന്നെന്നുള്ളത്. അങ്ങനെ ബോത്ത് ഡൈഡ് ദാറ്റ് നൈറ്റ് ആൻഡ് ഐ വാസ് വെരി വെരി സാഡ് ആൻഡ് അപ്സെറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും തിരിഞ്ഞില്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മഠത്തിലോട്ട് ഞാൻ വന്നു. പിന്നെ എനിക്ക് എല്ലാവരോടും ഒരു ഭയങ്കരം ദേഷ്യം പോലെയായിരുന്നു. കാരണം ഞാൻ ഈ റൂൾസ് വെച്ചോണ്ടിരുന്നു, പക്ഷെ മനുഷ്യരെ സഹായിക്കാൻ പോയില്ലല്ലോ എന്നുള്ള ഒരു ഒരു ഭയങ്കരം ഗിൽട്ട് ഫീലിംഗ് ആയിരുന്നു.
ഓക്കെ, അപ്പോ അങ്ങനെയായിരുന്നു സിസ്റ്റർ ഈ മെഹർ എന്ന പ്രസ്ഥാനം തുടങ്ങാനിടയായ ഒരു സാഹചര്യം ഇതായിരുന്നു.
അതിന് ഒത്തിരി സമയമെടുത്തു. ഞാൻ പിന്നെ ഈ ഈ സ്ത്രീ മരിച്ചതോടെ കൊണ്ട് എനിക്ക് ഒത്തിരി ഗിൽട്ട് ഫീലിംഗ് ആയി. ഞാനിങ്ങനെ അത് മനസ്സിൽ വെച്ചോണ്ടിരുന്നു. അങ്ങനെ ഞാൻ അവസാനം എന്നെ മടത്തി എന്ന് തന്നെ എന്നോട് പറഞ്ഞു, ലൂസി നീ എന്നൊരു കൗൺസിലിങ്ങിന് പോണം, കാരണം നീ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവര് പിന്നെ കൗൺസിലിംഗ് വിട്ടു. കൗൺസിലിംഗ് വിട്ട് കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന എന്റെ ദൈവം സഹായിച്ച ഒരു നല്ലൊരു അച്ഛനായിരുന്നു, കാത്തലിക് പ്രീസ്റ്റ്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, ലൂസി പിന്നെ നീ മഠത്തിൽ നിന്ന് ഇങ്ങനെ കാത്തു നിൽക്കാണ്ട് പിന്നെ നിനക്ക് എന്തെങ്കിലും പോയി ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ളതിന് ഉള്ള ഒരു വിദ്യാഭ്യാസം ഇല്ല, എന്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ എന്താ ചെയ്യുക? അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നിന്റെ ഉള്ളില് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു ഭയങ്കര ധൈര്യം കിട്ടിയ പോലെ ആയിപ്പോയി. ആ അതോടുകൂടി പിന്നെ ഞാൻ വന്ന് മഠത്തിന് നല്ല അനുവാദം ചോദിച്ചു. ആദ്യം അവർക്ക് അനുവാദം തരാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം അവരെന്നോട് പറഞ്ഞു, ലൂസി യു ഡോണ്ട് നോ വാട്ട് യു ആർ ആസ്കിംഗ് ഫോർ, ഇതിന് ഒരുപാട് പൈസ വേണം, ഒത്തിരി ട്രബിൾസ് ഉണ്ട്, ഞാൻ ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അവര് ആദ്യം അവർക്ക് ഇഷ്ടമില്ലായിരുന്നു, പിന്നെ അവര് സമ്മതം തന്നു.
എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതിനു ശേഷമാണ് സിസ്റ്റർ മെഹർ എന്ന നിരാലംബർക്കായുള്ള ഈ പ്രസ്ഥാനം തുടങ്ങാനിടയായത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, സിസ്റ്റർ ലൂസി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കത്തോലിക്കാ സഭയിലെ കന്യാസ്ത്രീ സമൂഹത്തിൽപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് സിസ്റ്റർ. അടുത്തിടെ കേരളത്തിലെ കത്തോലിക്കാ സഭയിലെ കന്യാസ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വ്യക്തമായൊരു പരിഹാരം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സിസ്റ്ററിന് ഇക്കാര്യത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്?
I have a feeling our church has to change a lot. നമ്മള് പിന്നെ അതിനെ പറ്റി ഒരുപാട് ചിന്തിക്കാനുള്ളതുണ്ട്, ഒരുപാട് പണിയെടുക്കാനായിട്ടുള്ളതുണ്ട്. And justice has to be done for the nuns.
സിസ്റ്റർ ഇത് പറയുമ്പോഴും ജസ്റ്റിസ് വേണമെന്ന് പറയുമ്പോഴും ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക?
അതെ, നമ്മളെ പോലുള്ള സ്ത്രീകൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം എന്നാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളൊരു തോന്നുന്നില്ല, the church is too powerful. You understand, no? Very aggressive church. So we are fighting against a very aggressive church in Kerala. So it is going to be difficult. But truth will come out. Adana enda vishwasam.
ഇനി ഈ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ആയാലും കേരളത്തിലെ ആയാലും സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തെല്ലാം മാറ്റങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? ഓസ്ട്രേലിയയിലാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ കൂടുതലൊരു പിന്തുണ പല മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നത് കാണാം.
സംഭവിക്കത്തില്ല, ഇറ്റ് ഇസ് എ വെരി പാട്രിയാർക്കൽ സൊസൈറ്റി. അപ്പൊ ഇപ്പോഴും നമ്മൾ ആണുങ്ങളുടെ അടിയിലാണല്ലോ. അപ്പോ അവിടെയുള്ള സ്ത്രീകൾക്ക് മുന്നോട്ട് വന്ന് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഈവൻ ദ ഹസ്ബൻഡ് വിൽ നോട്ട് അലൗ. For the nuns, the church will not allow. നമ്മള് എങ്ങനെയത് എനിക്ക് മലയാളത്തിൽ ശരിക്കും പറഞ്ഞു തരണ്ടെന്ന് അറിയില്ല. ഞാൻ 12 വയസ്സായപ്പം പിന്നെ കേരളത്തിൽ നിന്ന് പോകുന്നതാണ്. അത് കാരണം എനിക്കത് ഇങ്ങനെ മലയാളത്തിൽ എങ്ങനെയത് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ഈ നമ്മുടെ പള്ളി നമ്മളെ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു ജീവിതാണേ.
സഭയുടെ രീതികൾ സ്ത്രീകളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ മാറ്റം വരണമെന്നാണോ പറയുന്നത്?
അവിടെ മാറ്റം വരത്തണം. ധൈര്യമുള്ളവർ കുറച്ചും കൂടെ മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ കാണുന്നതിനുണ്ടെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ധൈര്യത്തിൽ പണിയെടുക്കാൻ വരുന്ന സിസ്റ്റേഴ്സ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഹാൻഡ് ഫുൾ. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ഇത്രയും വലിയൊരു ഇതിനകത്തോട്ട് ഇങ്ങനെ ഞങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് ആൾക്കാർ പോരാ. ഇപ്പൊ തന്നെ ആ സിസ്റ്റർമാരുടെ നിങ്ങൾ കേട്ടില്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ, അവരുടെ ഫാമിലിക്ക് പോലും അവർ വന്ന് ടെൻഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേ പിന്നെ നമ്മൾ തോന്നും, ഓ മൈ ഗോഡ്, ബിക്കോസ് ഓഫ് മൈ വർക്ക് മൈ ഫാമിലി ഷുഡ് നോട്ട് സഫർ. എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ആ സിസ്റ്ററിന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ടെൻഷനല്ലേ. അത് കാരണമാണ് ഇത് ഇങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത്. നമ്മുടെ യുനോ ആ ചേർച്ച് ഇസ് നോട്ട് ഓൺലി വെരി പവർഫുൾ ബട്ട് അഗ്രസീവ് ആൻഡ് ദേ ക്യാൻ ഗോ ടു എനി ലിമിറ്റ്. അങ്ങനെയുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. ഇപ്പോ
സ്വാഭാവികമായും ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടായിരിക്കും സിസ്റ്റർ ഇത്രയും ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുമോ? എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു?
ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനെ കേട്ടിട്ട്. കാരണം പിന്നെ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയപ്പോ എല്ലാരും ഓർത്തു ഞാൻ ക്രിസ്ത്യൻ ആണ്. അപ്പൊ ഞാനൊരു കൺവേർഷൻ ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ചേർച്ചുമായിട്ട്, കാരണം ഞാൻ ഐ വാസ് നോട്ട് യൂസിങ് ദ ചേർച്ച് പ്രേയേഴ്സ്. ഞാൻ സാധാരണ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം കൊടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ ഹാബിറ്റ് ഊരിയിട്ടു. അന്നേരം എല്ലാവരും ഓർത്തു ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ബട്ട് ദ ആക്ച്വൽ ട്രൂത്ത് ഈസ് ദാറ്റ് ദ ടീച്ചിങ് ഓഫ് ക്രൈസ്റ്റ് വാസ് ഡീപ്പ് ഇൻസൈഡ് മീ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത്.
സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നേരത്തെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പലപ്പോഴും സിസ്റ്റർ അഭിമുഖങ്ങളിലും പല പരിപാടികളിലും കന്യാസ്ത്രീയുടെ ഒരു വേഷമല്ല മറിച്ച് ഒരു സാധാരണ ഇന്ത്യൻ വനിത ധരിക്കുന്ന വേഷമാണ് ധരിക്കുന്നതായി കാണുന്നത്. സിസ്റ്ററിന് ഇതെങ്ങനെ കഴിയുന്നു? കേരളത്തിലെ സിസ്റ്റർമാർക്ക് വലിയൊരു വെല്ലുവിളിയാണ് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ സിസ്റ്ററിന് ഇത്തരത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ എങ്ങനെ കഴിയുന്നു?
Indian nun with the Indian clothes for Indian women. Actually, ഞാന് എന്റെ ഫ്രീഡത്തിന് വേണ്ടി ഐ ഫോട്ട് മൈ സെൽഫ്, യു നോ ദാറ്റ് ഐ വോണ്ട് ഗോ ആൻഡ് ഡു ദിസ് വർക്ക്, യു നോ. അങ്ങനെ ഞാന് ഞങ്ങളുടെ കോൺവെന്റിലോട്ട് ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ചെയ്യാം, എനിക്ക് ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഐ ഓൾസോ ടോൾഡ് ദം ഇഫ് നോട്ട് അലാവിങ് ദൻ ഐ പ്രിഫർ ടു ലീവ് ദ കോൺഗ്രിഗേഷൻ. അവരെന്നെ കോൺവെന്റിൽ നിന്ന് വിടാനായിട്ട് സമ്മതിച്ചില്ല. അതിന് പകരം അവരെനിക്ക് അനുവാദം തന്നു.
എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇത്രയും ധൈര്യമായി സിസ്റ്ററിനെ പോലെ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരാൻ കഴിയാത്തത്? അത്രമാത്രം അടിച്ചമർത്തപ്പെടുന്ന ഒരു അന്തരീക്ഷമാണോ മറ്റുള്ളവർക്കെല്ലാം നേരിടേണ്ടി വരുന്നത്?
എനിക്ക് തോന്നുന്നത് അതാണ്. കാരണം ഒന്നാമതേ നമുക്കൊരു എക്സ്പോഷർ കിട്ടുന്നില്ല. നമ്മൾ തീരെ ചെറുപ്പത്തിൽ സിസ്റ്റർ ആവും, അവര് പിന്നെ ഒരു എക്സ്പോഷർ കൊടുക്കുന്നില്ല നമുക്ക്. പിന്നെ മറ്റുള്ള എങ്ങനെയുണ്ട് ജീവിതം, എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ടുള്ള അതുകൊണ്ടൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഐ വാസ് ലക്കി ഇനഫ് ബിക്കോസ് ആസ് എ യങ് ഗേൾ ഐ മൂവ് ടു ബോംബെ ആൻഡ് ഐ ഹാഡ് മൈ ഓൺ ഫ്രീഡം. മൈ പേരൻസ് ഹാഡ് ഗിവൻ മീ എ ലോട്ട് ഓഫ് ഫ്രീഡം ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദാറ്റ്.
എന്തായാലും സിസ്റ്റർ ലൂസി കുര്യൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ എല്ലാവിധ ആശംസകളും മുന്നോട്ട് നേരുന്നു. SBS മലയാളവുമായി ഇത്രയും നേരം ഈ വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു. Hear more stories in your language by visiting sbs.com.au.